അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനമുള്ള സഹോദരന്മാരെ, ബഹുമാനമുള്ള ജനങ്ങളെ, അതുപോലെ തന്നെ ഈ നാട് ഭരിക്കുന്ന സർക്കാരിനോടും ഒരപേക്ഷ പോലെ ഒരു റിക്വസ്റ്റ് ചെയ്യാണ്. ഞാനൊരു ജന്മനാ മുസ്ലിമാണ്, എൻ്റെ നാട് വെഞ്ഞാറമൂടാണ്, എൻ്റെ പേര് സലീം എന്നാണ്. ഞാൻ ചെയ്യുന്നത് ഒരു കാര്യം കണ്ടിട്ട് അതിലൊരു അനീതി തോന്നിയിട്ടാണ്. ഇന്ന് നമ്മുടെ മാധ്യമങ്ങളിലെല്ലാം കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ശ്രീറാം വെങ്കിട്ടരാമൻ്റെ ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ആശുപത്രിയിൽ നിന്നിറക്കി മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന അദ്ദേഹം എന്തോ ലോകത്ത് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു മഹാസംഭവം നടന്നു. ഒരു മഹാകൊലപാതകം നടത്തി, ആ കൊലയാളിയെ പിടിക്കപ്പെട്ടു. എന്നിട്ട് ആ കൊലപാളിയെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ ഒത്തൊരുമിച്ച് നിൽക്കുന്നത് പോലെയൊക്കെ ഒരു ഭയങ്കരമായൊരു വാർത്ത ഉണ്ടാകുന്നു. സത്യത്തിൽ ഇതൊന്ന് ചോദിച്ചാൽ, ഒരു ആക്സിഡൻ്റൽ ഡെത്ത് നടന്നു, ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ വിമർശിക്കാനോ താങ്ങാനോ സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ടില്ല. ഈ മനുഷ്യനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, അതുപോലെ മരിച്ച മനുഷ്യനെയും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ രണ്ടും പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും കേട്ടതും കണ്ടതുമായ കാര്യം വെച്ചുകൊണ്ടാണ് പറയുന്നത്. ഇദ്ദേഹം ഒരു IAS ഓഫീസറാണ്, സെക്കൻഡ് റാങ്ക് വാങ്ങിയ ഓഫീസറാണ്, അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലെ MD എടുത്ത ഡോക്ടറാണ്. അദ്ദേഹം ഒരു കേഡറിലെത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് എത്രമാത്രം ത്യാഗവും കഷ്ടപ്പാടും സഹിച്ചിട്ടുണ്ടാവണം. അതുപോലെ തന്നെ മൂന്നാറിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള നീതിപൂർവമായ അദ്ദേഹത്തിൻ്റെ സമീപനങ്ങൾ, അദ്ദേഹത്തിൻ്റെ കരിയറിലുണ്ടായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ റെപ്യൂട്ടേഷൻ, ഇതെല്ലാം നമ്മളൊന്ന് പരിഗണിക്കണം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് സംഭവിച്ചു കൂടാത്ത സംഭവിച്ചു ഒരിക്കലും ന്യായീകരിക്കലല്ല. ജന്മന അദ്ദേഹം ഒരു കുറ്റവാളിയല്ല, വേറൊരു കുറ്റം ചെയ്തിട്ടില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, IAS കേഡറിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവരെടുക്കുന്ന അവസാനത്തെ അന്വേഷണം, പോലീസ് വെരിഫിക്കേഷൻ റിപ്പോർട്ടിനകത്ത് എന്തെങ്കിലും ഒരു ചെറിയൊരു ക്രിമിനൽ കുറ്റം ഉണ്ടെങ്കിൽ പോലും അവർ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ അത്രയും ക്ലീൻ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ ഇത്രയും കാലം നമുക്ക് എല്ലാവർക്കും അറിയാം അറിയപ്പെടുന്ന ഒരാളായി നിന്നു. പക്ഷേ യാദൃച്ഛികമായി മനുഷ്യൻ്റെ അവസ്ഥയിൽ സംഭവിച്ച ഒരു കുറ്റം, ആ കുറ്റത്തിൽ ഒരാൾ മരണപ്പെട്ടു. നമ്മൾ ഇത്രയും ബഹളം വെച്ചിട്ട് ഇദ്ദേഹത്തിനെ ശിക്ഷിച്ച് ജയിലിൽ അയച്ച് രണ്ട് കാര്യങ്ങൾ സംഭവിക്കാൻ പോകണം. ശിക്ഷിച്ച് ജയിലിൽ അയച്ചാൽ അദ്ദേഹത്തിൻ്റെ ജീവിതവും കരിയറും നഷ്ടപ്പെടും എന്നേക്കുമായി. ഇനി ഒരിക്കലായൊക്കെ സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു ഭ്രാന്തനെ പോയി ജയിലിൽ അടയ്ക്കപ്പെടും. ഇപ്പം ബഹളം വയ്ക്കുന്ന ആളുകൾക്ക് ഒരു നൈമിഷികമായി ഞങ്ങളുടെ ബഹളം വയ്ക്കൽ കൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ മാധ്യമ പരിശ്രമം കൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ മീഡിയയുടെ നമ്മുടെ സജീവമായ പരിശ്രമം കൊണ്ട് അദ്ദേഹത്തെ ഞങ്ങൾ ജയിലിൽ അടപ്പിച്ചു എന്ന് ഒരു ദിവസത്തെ ഒരു വാർത്ത ഹെഡ്ലൈനായിട്ട് വരും. അതോടുകൂടി വാർത്ത തീരും. മറിച്ചാണെങ്കിലോ, എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ഇദ്ദേഹം ചെയ്ത തെറ്റിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പശ്ചാത്തലം ഉണ്ടാവും. ആ പശ്ചാത്താപത്തിന് അദ്ദേഹം ജീവിതം ചെയ്ത തെറ്റിന് പരിഹാരമായി പരിഗണിക്കുക. ഈ മരിച്ചുപോയ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് മാധ്യമക്കാരൻ എന്തെങ്കിലുമൊക്കെ പിരിവെടുത്ത് കൊടുക്കുമായിരിക്കും. സർക്കാരെന്ത് ചെയ്യും? പൊതുജനങ്ങളൊന്നും ചെയ്യാനില്ല. അതിന് പകരം ഇദ്ദേഹത്തിനെ കൊണ്ട് തന്നെ ഒരു 50 ലക്ഷം രൂപ കോമ്പൻസേഷൻ അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ സർവീസിലേക്ക് മടങ്ങി വന്നാൽ 5 വർഷത്തെ അദ്ദേഹത്തിൻ്റെ ശമ്പളം മതിയാവും ഈ 50 ലക്ഷം രൂപ കൊടുക്കാൻ. ആ മരിച്ച ആളിൻ്റെ കുടുംബത്തിനും ആ കുട്ടികൾക്കും അത് പ്രയോജനപ്പെടുകയും ചെയ്യും. അവരുടെ കുടുംബം ഒരു നല്ല അവസ്ഥയിലെത്തുകയും ചെയ്യും. മരിച്ചത് എന്തായാലും മരിച്ചു, കുറ്റബോധത്തോടുകൂടി ഒരു പ്രായച്ചിത്തുള്ള നിലയിൽ അദ്ദേഹത്തിന് ചെയ്യാനായിട്ട് സമൂഹം നമ്മൾ അനുവദിക്കണം. നമ്മൾ മനസ്സാക്ഷി മരവിച്ചിട്ടുള്ള ഒരു സമൂഹമാണ് മലയാളികളുടേത്. ഒരാളെയും ക്രൂരമായി എത്രയോ മനഃപൂർവ്വ കൊലപാതകങ്ങൾ ഇവിടെ നടക്കാറുണ്ട്. എത്ര മൃഗീയമായ കൊലപാതകം, മനുഷ്യനെ ചുട്ടുകൊല്ലാറുണ്ട്. വെട്ടി അരിഞ്ഞിട്ട് പോലും അതിനെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന എത്രയോ കൊലപാതകം നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട്. അതിൻ്റെ പിറകിലെല്ലാം മീഡിയക്കാർ പോകാറുണ്ട്. പക്ഷേ ഒരു സാധു മനുഷ്യന് സംഭവിച്ചു പോയ ഒരു കുറ്റത്തിൻ്റെ പേരിൽ ഇത്രയും ബഹളം മാധ്യമക്കാർ വയ്ക്കുന്ന വേറെന്തിൻ്റെയും പേരിലല്ല, മരിച്ചയാൾ ഒരു മാധ്യമ പ്രവർത്തകനായതിൻ്റെ പേരിൽ മാത്രമാണ്. ഇതൊരു നൈമിഷികമായ ഒരു വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ് മാധ്യമം. അവർക്കൊരു കവറേജ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഈ മനുഷ്യനെ പാവം പിടിച്ച ഈ മനുഷ്യൻ്റെ കരിയർ ജീവിതവും നഷ്ടപ്പെടുത്തിയിട്ട് നമുക്കെന്ത് കിട്ടാൻ? അതുകൊണ്ട് മനസ്സാക്ഷി മരവിച്ചിട്ടില്ലാത്ത നമ്മുടെ സമൂഹത്തോട്, മനുഷ്യരോട്, അതുകൊണ്ട് ഈ മാധ്യമ ജനങ്ങളോടും സർക്കാരിനോടുള്ള റിക്വസ്റ്റാണ് ഇതിനോടൊരു നീതിപൂർവമായ സമീപനം. ഇത് ഞാൻ മാക്സിമം ഷെയർ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യാണ്. കാരണം ഈ മനുഷ്യനെ എനിക്കറിയില്ല, മരിച്ചാളിനെ എനിക്കറിയില്ല. പക്ഷേ എനിക്ക് വായിച്ചപ്പോൾ തോന്നിയത് ഈ മനുഷ്യൻ്റെ ഒരു ഹൃദയബന്ധം. ഞാനൊരു മുസ്ലിം, ഇദ്ദേഹം മരിച്ചത് അത് വർഗീയത നമ്മുടെ കേരളത്തിനകത്തില്ല, മനുഷ്യത്വം നമുക്ക് മരവിച്ചിട്ടില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, പ്രിയപ്പെട്ടവരോട് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ഇതിൻ്റെ പേരിൽ നമ്മുടെ വൈകാരികമായ സമീപനം എടുക്കാനല്ല, വിചാരപരമായി രണ്ട് കുടുംബങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സമീപനം, അത് മനുഷ്യത്വത്തിൻ്റെ ഒരു സമീപനമായിരിക്കും, ഒരു മനുഷ്യ സംസ്കാരത്തിൻ്റെ സമീപനമായിരിക്കും, ഒരു പൊതുവായ ഒരു വാണി. അദ്ദേഹം തിരിച്ചു വന്ന് സർവീസിൽ കയറിയാൽ ജീവിതത്തിൽ ഉടനീളം അദ്ദേഹം ഈ ഒരു കുറ്റബോധത്തോടെ തന്നെ ജീവിക്കും. തീർച്ചയാണ് അത് നമ്മുടെ സമൂഹത്തിന് പ്രയോജനപ്പെടും. ഈ മനുഷ്യൻ എത്രയോ കഴിവുള്ള ആളാണ്, ഇനി എത്രയോ കാലം ഈ സമൂഹത്തിന് സേവനം ചെയ്യേണ്ട ആളാണ്. ആ സേവനങ്ങളെ നല്ലാം നഷ്ടപ്പെടുത്തി അദ്ദേഹം തുറുങ്കിലടച്ചിട്ട് നമുക്കൊന്നും നേടാനില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കരിയർ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ വേണ്ടി നമ്മളൊരു ഒരു മാധ്യമ കൂട്ടായ്മ, ഈ ഒരു ഈ നമ്മുടെ ഈ വാട്സപ്പ് ഇതുപോലുള്ള ഗ്രൂപ്പുകളും മനുഷ്യൻ്റെ മനസ്സാക്ഷിയെ ഒരുമിപ്പിച്ച് കൂട്ടിയിട്ട് ഒരു റിക്വസ്റ്റ് എന്നുള്ള നിലയിൽ ചെയ്യണമെങ്കിൽ തീർച്ച ഈ രണ്ട് കുടുംബങ്ങൾ രക്ഷപ്പെടും. എൻ്റെ എളിയ അഭ്യർത്ഥനയാണ്. എന്നെ നിങ്ങൾക്ക് ആർക്കും അറിയില്ല, അതുപോലെ നിങ്ങളെ എനിക്കും അറിയില്ല, പക്ഷേ മനുഷ്യത്വത്തോടെ റിക്വസ്റ്റാണ്, പരിഗണിക്കണം. അസ്സലാമു അലൈക്കും.